السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ അവസാന ദിനങ്ങളിലാണ് ഞാനും നിങ്ങളും. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നേടിയെടുക്കാൻ വേണ്ടി കൽപ്പിച്ച രണ്ട് വിഷയങ്ങൾ, തഖ്വയും മഗ്ഫിറത്തും, ഒരു പക്ഷേ ഇൻഷാ അള്ളാഹ് പല ആൾക്കാരും നേടിയെടുത്തിട്ടുണ്ടാകും. അതിനുവേണ്ടി പരിശ്രമിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇൻഷാ അള്ളാഹ് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിച്ചു എന്ന് തന്നെ കരുതാം. അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ലൊരു ധാരണ വെക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്രയും ദിവസങ്ങളിൽ നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യുകയും രാത്രിയിൽ നമസ്കരിക്കുകയും ചെയ്ത ആൾക്കാരുടെ നമസ്കാരവും നോമ്പും ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതിൽ വല്ല വീഴ്ചയും വരുത്തിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ കൊണ്ട് പരിശുദ്ധമായ റമദാനിന്റെ മഹത്വം വീണ്ടെടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം പെരുന്നാളിനെ സംബന്ധിച്ചാണ്. പെരുന്നാളുമായി സംബന്ധിച്ച് മുസ്ലിം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ. എല്ലാ കാര്യങ്ങളും പറയുക എന്ന് പറഞ്ഞാൽ അതിന് ഈ സമയം മതിയാവുന്നതല്ല. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് വളരെ ചുരുങ്ങിയ രീതിയിൽ സാധിക്കുന്ന അത്ര സാധ്യതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും നല്ലത് മാത്രം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നതിൽ വല്ല ഖൈറുമുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്, വല്ല ഷർറുമുണ്ടെങ്കിൽ എന്റെയും പിശാചിന്റെയും ഭാഗത്തു നിന്നുള്ളതാണ്. സംസാരം ഖുർആനും സുന്നത്തിനും പൂർണ്ണമായി യോജിക്കുന്ന രീതിയിലാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇമാം അഹ്മദും ഇമാം അബൂദാവൂദും ഇമാം നസഈ റഹിമഹുമുല്ലാ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് കാണാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന സാഹചര്യത്തിൽ അനസ് ഇബ്നു മാലിക് അൽ-അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദിമ അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലി അഹ്ലിൽ മദീനത്തി യൗമാൻ യലഅബൂന ഫീഹിമാ ഫിൽ ജാഹിലിയ്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ജൂത ക്രിസ്ത്യാനികൾക്ക് രണ്ട് ആഘോഷങ്ങളാണ് ഉണ്ടായിരുന്നത്. ഷംസുൽ ഹഖ് അലീം അബാദി റഹിമഹുല്ലാ ഔനുൽ മഅബൂദ് അദ്ദേഹത്തിന്റെ കിതാബിൽ അദ്ദേഹം പറയുന്നു, ആ രണ്ട് ആഘോഷങ്ങൾ നെയ്റുസും മെഹർജാനുമാണ്. അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരാഘോഷിച്ചിരുന്ന രണ്ട് ആഘോഷങ്ങൾ നെഹ്റൂസും മെഹർജാനും. ഈ രണ്ട് ആഘോഷങ്ങൾ കണ്ട അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞു, ഖദിംതു അലൈക്കും വലക്കും യൗമാനി തലഅബൂന ഫീഹിമാ മിൻ ജാഹിലിയ്യ. ജാഹിലിയ കാലഘട്ടത്തിൽ നിങ്ങളിലേക്ക് ഞാൻ വരുമ്പോൾ നിങ്ങൾക്കിടയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് ആശയങ്ങൾ, അല്ലെങ്കിൽ ഈ രണ്ട് സന്തോഷ ദിനങ്ങൾ, വഖദ് അബ്ദലക്കും അള്ളാഹു ബിഹിമാ ഖൈറം മിൻഹുമാ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രണ്ട് ആഘോഷങ്ങൾക്ക് പകരമായിട്ട് വേറെ രണ്ട് ആഘോഷങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷറഅഅത്ത് തന്നിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഏതാണ് ആ ദിവസങ്ങൾ? യൗമൽ നഹ്രി വ യൗമൽ ഫിത്ർ, ചെറിയ പെരുന്നാളും അതേപോലെ തന്നെ ബലിപെരുന്നാളുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഒരു മാസത്തെ ഈ ഒരു കാലാവധി, അല്ലെങ്കിൽ ഈ ഒരു നോമ്പിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഒരു കോഴ്സിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ആഘോഷിക്കാൻ നമ്മൾക്ക് നൽകിയിരിക്കുന്ന മഹത്തായ ഒരു ദിനമാണ് പെരുന്നാൾ എന്നുള്ളത്. എല്ലാവർക്കും അറിയുന്നത് പോലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അള്ളാഹുവാണ് നമ്മൾക്ക് പെരുന്നാൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പൂർവ്വകാല സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നെയ്റൂസ് ആവട്ടെ അല്ലെങ്കിൽ മെഹർജാൻ ആവട്ടെ, അതൊക്കെ അവർക്ക് തെരഞ്ഞെടുത്തു കൊടുത്തത് അവരുടെ പുരോഹിതന്മാരാണെങ്കിൽ ഈ പെരുന്നാൾ ദിനങ്ങൾ വലുതാവട്ടെ ചെറുതാവട്ടെ, ഈ രണ്ട് പെരുന്നാളും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഇസ്സത്താണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നത്. 30 ദിവസത്തെ നോമ്പിന് ശേഷം, അല്ലെങ്കിൽ 29 ദിവസത്തെ നോമ്പിന് ശേഷം മുസ്ലിം ഉമ്മത്തിന് ആഘോഷിക്കാനും ഉല്ലസിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന പെരുന്നാൾ അൽഹംദുലില്ലാ ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ആ ഒരു ദിവസത്തിൽ ഒരുമിച്ച് കൂടും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില അഹ്കാമുകളുണ്ട്, അല്ലെങ്കിൽ ദീനിന്റെ വിധിവിലക്കുകളുണ്ട്. അതിനെ സംബന്ധിച്ചൊന്ന് ഉണർത്താനാണ് ഈ ഒരു സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. പെരുന്നാൾ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മൾക്കത് സന്തോഷിക്കാനുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിന്റെ ദിവസം നന്നായിട്ട് സന്തോഷിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിന്റെ വചനങ്ങളിൽ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റഹിമഹുമുല്ലാ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ രണ്ട് ചെറിയ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവർ പാട്ടുപാടുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചെറിയ കുട്ടിയാണ്. അവരൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് പാട്ടുപാടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നു, അദ്ദേഹത്തിന്റെ വിരിപ്പിൽ അദ്ദേഹം കടന്നു, അദ്ദേഹത്തിന്റെ മുഖം അദ്ദേഹം മറച്ചു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കടന്നുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടേക്ക് കടന്നു വന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കിടക്കുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുകയാണ്. അതുകൊണ്ടാണ് ആയിഷയും അവിടെയുള്ള കൂട്ടുകാരികളും ഇങ്ങനെ ശബ്ദമിടുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയോട് കോപിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പാട്ടും സംഗീതവുമായി നീ ഇരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുനോട് പറഞ്ഞു, ദഅഹുമ അബൂബക്കറെ അവരെ വിട്ടേക്ക്. യാ അബാബക്കറിൻ ഇന്ന ലികുല്ലി ഖൗമിൻ ഈദ, എല്ലാ സമുദായങ്ങൾക്കും അവരവരുടേതായ ആഘോഷങ്ങളുണ്ട്. വഹാദ ഈദുന, ഇത് നമ്മുടെ ആഘോഷമാണ്, അതുകൊണ്ട് അവർ പാടട്ടെ, ആഘോഷിക്കട്ടെ, ഉല്ലസിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ പാട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരിക്കലും ഷറഈയായിട്ട് ഹറാമായ കാര്യങ്ങളല്ല, മറിച്ച് ഷറഈയായിട്ട് അനുവദിക്കപ്പെട്ട പാട്ടുകളാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ ഫതഹുൽ ബാരിയിൽ പറയുന്നു, ഫിൽ ഹദീസ് മശ്റൂഇയത്തു തൗസീഅത്തി അലൽ അയാല ഫി അയ്യാമിൽ ഈദ്, പെരുന്നാളിന്റെ ദിവസങ്ങൾ നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് വിശാലത കാണിക്കണം, അവർ ആഘോഷിക്കാനും ഉല്ലസിക്കാനും ആർമാദിക്കാനും അവർക്ക് അവസരങ്ങൾ നൽകണമെന്നാണ് ഈ ഹദീസ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. മാത്രമല്ല, വഇന്ന ഇൽഹാറു സുറൂരി ഫിൽ അയ്യാദി മിൻ ഷഅഇറിദ്ദീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ആഘോഷിക്കാൻ വേണ്ടി നമ്മൾക്ക് നൽകിയിരിക്കുന്ന പെരുന്നാൾ പോലുള്ള സുദിനങ്ങളിൽ ആഘോഷിക്കുക എന്നുള്ളത് ദീനിനെ നിലനിർത്തുന്നതിൽ, ദീനിന്റെ അടയാളങ്ങളിൽ പെട്ടതാണെന്ന് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പറയുന്നതായി നമ്മൾക്ക് ഫതഹുൽ ബാരിയിൽ കാണാൻ വേണ്ടി സാധിക്കും. പ്രിയപ്പെട്ടവരെ, പെരുന്നാളിനെ നമ്മൾ ആഘോഷിക്കണം. പല ആൾക്കാരെയും നമ്മൾ കാണാറുണ്ട്, അവർ പറയും നമ്മൾ ആഘോഷിക്കില്ല. എന്തുകൊണ്ടാണ്? ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഫലസ്തീനിലും സിറിയയിലും ലബനാനിലും പോലുള്ള ഇസ്ലാമിക ഭരണകൂടങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവരൊക്കെ വേദനിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിൽ ആഘോഷങ്ങളിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ ആഘോഷിക്കാറില്ല. ഒരിക്കലും ഒരു മുസ്ലിം ചെയ്യേണ്ട രീതിയല്ലാതെ, അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട രീതിയല്ലാതെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഈ ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കണം. അതിന്റെ അർത്ഥം ഈ ആക്രമിക്കപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിനെ മറന്നുകളയണമെന്നോ അല്ല, അല്ലെങ്കിൽ അവരെ ഓർക്കേണ്ട എന്നല്ല. അള്ളാഹു അറിയുന്നത് പോലെ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ സഹോദരന്മാരാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും മുസ്ലിം സഹോദരൻ വേദനിച്ചാലും മുസ്ലിം സഹോദരി വേദനിച്ചാലും അത് നമ്മുടെ നൊമ്പരമാണ്, വേദനയാണ്, നമ്മൾ വേദനിക്കണം. പക്ഷെ അതിന്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് ശറഅഅക്കിയ കാര്യങ്ങൾ ഒഴിവാക്കണമെന്നല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ആക്രമിക്കപ്പെടുന്നുണ്ട്, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ ആഘോഷങ്ങളിൽ അവരെയും പങ്കുചേർക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അവരെ മറന്നുപോകരുത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്ന ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കണം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു കാര്യം പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ ദിവസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേത്, പെരുന്നാളിന് നമ്മൾ പോകുമ്പോൾ കുളിക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യക്തമായ ഹദീസ് കാണുന്നത് പോലെ ഈ ഒരു വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, പ്രവാചകൻ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു എന്ന വിഷയത്തിൽ നമ്മൾക്കൊന്നും കാണാൻ വേണ്ടി സാധിക്കുകയില്ല. മറിച്ച് സഹാബികളിൽ നിന്ന് അത്തരത്തിലുള്ള ആസാറുകൾ വന്നിട്ടുണ്ട്. ഇമാം ഷാഫിഈയും ഇമാം മാലിക്കും റഹിമഹുമുല്ലാ അവർ ഉദ്ധരിക്കുന്ന ഒരു റിവായത്തിൽ കാണാം, അല്ലെങ്കിൽ ഒരു അസറിൽ കാണാം. നാഫിഉ റഹിമഹുല്ലാ പറയുന്നു, ഇന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ കാന യഖ്തസിലു യൗമൽ ഫിത്ർ ഖബ്ല അൻ യഖ്ദു ഇലൽ മുസല്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈദുൽ ഫിത്റിന്റെ ദിവസത്തിൽ അദ്ദേഹം പോകുന്നതിന് മുമ്പ് കുളിക്കാറുണ്ടായിരുന്നു എന്ന് നാഫിഉ റഹിമഹുല്ലാ പറയുന്നു. അതേപോലെ തന്നെ സയ്യിദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാ പറയുന്നതായി നമ്മൾക്ക് ഇമാം ഫരിയാബി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നതായി കാണാം. സുന്നത്തുൽ ഫിത്ർ സലാത്തുൻ, മൂന്ന് കാര്യങ്ങളാണ് ഈദുൽ ഫിത്റിന്റെ ദിവസം നമ്മൾ ചെയ്യേണ്ടത്. അൽ മസ്ജിദു ഇലൽ മുസല്ല, ഒന്ന് നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് നമ്മൾ നടക്കുക. മറ്റൊന്ന് വൽ അക്ലു ഖബ്ല അൽ ഖുറൂജ്, ഈദുൽ ഫിത്ർ നമസ്കരിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുക. വൽ ഇഗ്തിസാൽ, മൂന്ന് കുളിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് സയ്യിദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാ പറയുന്നതായി ഇമാം ഫിരിയാബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുന്നതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുളിക്കുക എന്നുള്ളത് നല്ലൊരു അമലാണ്, നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം പെരുന്നാൾ ദിവസത്തിൽ ചെയ്യുക. ഇവിടെ ഉണർത്താനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പല ആൾക്കാരും പ്രചരിപ്പിക്കാറുണ്ട്, ഒരു ഹദീസ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തസിലു യൗമൽ ഫിത്ർ വയൗമൽ അദ്ഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദുൽ ഫിത്റിനും ഈദുൽ അദ്ഹയ്ക്കും കുളിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഹദീസ് ഇമാം ഇബ്നു മാജാ റഹിമഹുള്ളാഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അതിന്റെ സനദിൽ കദ്ദാബായ ഒരു വ്യക്തിയുണ്ട്. അതുകൊണ്ട് ആ ഹദീസ് ളഈഫാണ്, ദുർബലമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് സുന്നത്താണ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു അസറും നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ധാരാളം സഹാബികൾ അലി റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്ന് ഇമാം ഇബ്നു ഖുദാമ റഹിമഹുള്ളാഹു അദ്ദേഹത്തിന്റെ മുഖനിയിൽ പറയുന്നു. അതേപോലെ തന്നെ അതാണ് അൽഖമയുടെയും ഉർവയുടെയും അസ്വാഇന്റെയും ഇബ്രാഹിം നഖഈയുടെയും ഖതാദയുടെയും അബുസിനാദിന്റെയും ഇങ്ങനെ ധാരാളം ഒട്ടുമിക്ക പണ്ഡിതന്മാരുടെയും അഭിപ്രായം അത് തന്നെയാണെന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് പെരുന്നാൾ ദിവസം കുളിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ആ ഒരു കാര്യം നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. മറ്റൊരു വിഷയം, പെരുന്നാൾ ദിവസത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നല്ല ഭംഗിയിൽ നടക്കണം. പെരുന്നാൾ ദിവസത്തിൽ നല്ല ഭംഗിയിൽ നടക്കണം. ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്തിനാണ്? ചില ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കും, നമ്മൾ കുളിക്കാറുണ്ടല്ലോ, പുതിയ വസ്ത്രം ധരിക്കാറുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അമലാണെന്ന് കരുതിക്കൊണ്ട് ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ മാത്രമേ അതൊരു ഇബാദത്തായി തീരുകയുള്ളൂ. അതുകൊണ്ട് പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ കർമ്മങ്ങൾ ഇബാദത്താകണം. നമ്മുടെ പതിവ് കർമ്മങ്ങൾ ഇബാദത്താക്കി മാറ്റാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ ഒരു നിയ്യത്ത് വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ ദിവസത്തിൽ പുതുവസ്ത്രം ധരിക്കുക എന്നുള്ളത്, ഭംഗി സ്വീകരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഒരു ഹദീസിൽ നമ്മൾക്ക് കാണാം, ഒരു ദിവസം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ വാപ്പ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പട്ടണത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു ഉടുപ്പ് കണ്ടു, അല്ലെങ്കിൽ ഒരു വസ്ത്രം കണ്ടു. അദ്ദേഹം അത് വാങ്ങിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരെ, ഈ ഒരു വസ്ത്രം താങ്കൾ പെരുന്നാളിന്റെ ദിവസം ധരിക്കണം. അതേപോലെ തന്നെ ദൂര രാഷ്ട്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് താങ്കളെ കാണാൻ വേണ്ടി ധാരാളം ആൾക്കാർ വരാറുണ്ടല്ലോ, ആ ദിവസങ്ങളിലൊക്കെ ഇത് ധരിച്ചുകൊണ്ട് ഭംഗിയായി പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ നിൽക്കണം എന്ന് പറഞ്ഞു. ഈ ഒരു സംഭവം വിശദീകരിക്കുമ്പോൾ ഇമാം സിന്ദി റഹിമഹുല്ല പറയുന്നു, മിൻഹു ഉലിമ അന്ന തജമ്മുല യൗമൽ ഈദ് കാന ആദതൻ ബൈനഹും. ഈ ഒരു സംഭവത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്താണ്? അന്ന് ജീവിച്ചിരുന്ന ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട ഒരു കാര്യമാണ് പെരുന്നാൾ ദിവസം നല്ല വസ്ത്രം ധരിക്കണം എന്നുള്ളത്. വലം ഇൻകിറഹ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് എതിർത്തിട്ടുമില്ല. അതേപോലെ തന്നെ ഇമാം ഇബ്നു അബി ദുനിയ, ഇമാം ബൈഹഖി റഹിമഹുമുല്ലാ അവർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്, അന്നഹു കാന യൽബസു അഹ്സന സിയാബിഹി ഫിൽ ഈദൈൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ എല്ലാ പെരുന്നാളുകൾക്കും പെരുന്നാളുകൾക്കൊക്കെ നല്ല വസ്ത്രം ധരിക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം ഇബ്നു അബി ദുനിയ, ഇമാം ബൈഹഖിയും ഉദ്ധരിക്കുന്ന അസറിൽ കാണാം. അതേപോലെ തന്നെ സാദുൽ മആദിൽ ഒരു റിവായത്ത് കാണാം, ഖാല അൽ അല്ലാമത്തു ഇബ്നുൽ ഖയ്യിം كان يلبس للخروج إليهما أجمل ثيابه فكان له حلة يلبسهما للعيدين والجمعة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിന്റെ ദിവസങ്ങളിലും അതേപോലെയുള്ള ജുമുഅയുടെ ദിവസങ്ങളിലും ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാറുണ്ടായിരുന്നു എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ ഉദ്ധരിക്കുന്നതായി കാണാം. ഇമാം മാലിക് ഇബ്നു അനസ്, ഇമാം ദാറുൽ ഹിജറ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, സമിഉതു അഹ്ലൽ ഇൽമി യസ്തഹിബ്ബൂന അത്തയ്ബ വസ്സീനത ഫീ കുല്ലി ഈദ്. എല്ലാ പെരുന്നാളിന്റെ ദിവസങ്ങളിലും നല്ല വസ്ത്രം ധരിക്കുന്നത്, അതേപോലെ തന്നെ സുഗന്ധം പൂശുന്നത് പണ്ഡിതന്മാർ നല്ലൊരു കാര്യമായി പറഞ്ഞതായിട്ട് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാ പറയുന്നതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളും ആ ഒരു സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക. എല്ലാവരും ചെയ്യാറുണ്ട്, പക്ഷേ ആ ചെയ്യുന്നതിന്റെ കൂടെ ആ ഒരു നിയ്യത്ത് ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നൊരു നിയ്യത്ത് വെച്ചാൽ അൽഹംദുലില്ലാ, നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന ആ ഒരു ആദത്ത് നമ്മൾക്ക് ഇബാദത്താക്കി മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പെരുന്നാൾ ദിവസം നമ്മൾ കുളിക്കണം. മറ്റൊന്ന്, പെരുന്നാൾ ദിവസം നമ്മൾ വസ്ത്രം ധരിക്കണം, നല്ല വസ്ത്രം ധരിക്കണം. ഏറ്റവും നല്ല വസ്ത്രമാണ് സഹാബികൾ ധരിച്ചിരുന്നത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഈദ് ദിവസം തുടങ്ങാറ്? അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അദ്ദേഹം പറയുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജു യൗമൽ ഫിത്രി ഇലൽ മുസല്ല فأول شيء يبدأ به الصلاة. نبي صلى الله عليه وسلم عيد الفطر ആദ്യമായിട്ട് പള്ളിയിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാൽ, അല്ലെങ്കിൽ നമസ്കരിക്കുന്ന സ്ഥലത്തേക്ക് വന്നാൽ ആദ്യമായിട്ട് ചെയ്യാറുള്ളത് നമസ്കാരമാണ്. ആദ്യമായിട്ട് പ്രിയപ്പെട്ടവരെ, ഫിത്റിന്റെ ദിവസം, ഈദ് ഉൽ ഫിത്റിന്റെ ദിവസം നമ്മൾ ചെയ്യേണ്ട അമൽ എന്നുള്ളത് നമസ്കാരമാണ്. ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക്, അല്ലെങ്കിൽ മുസല്ലയിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം എന്താണ്? പല ആൾക്കാരും ഇന്ന് ഒഴിവാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നു, كان النبي صلى الله عليه وسلم اذا كان يوم عيد خالف الطريق. نبي صلى الله عليه وسلم പെരുന്നാൾ ദിവസത്തിൽ പോകുമ്പോൾ രണ്ട് വഴിയിലായിട്ടാണ് പോയിരുന്നത് എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു. എന്താണ് രണ്ട് വഴി എന്ന് പറഞ്ഞാൽ, വീട്ടിൽ നിന്ന് മുസല്ലയിലേക്ക് പോകുന്ന വഴിയിലൂടെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരാറുള്ളത്, മറിച്ച് രണ്ട് വഴിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്നത്. പോകുമ്പോൾ ഒരു വഴി, തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴി. പ്രിയപ്പെട്ടവരെ, പല ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് ഈ ഒരു സുന്നത്ത് അവരോട് പറയുമ്പോൾ. ചില ആൾക്കാർക്ക് ഈ സുന്നത്ത് അറിയില്ല, വേറെ ചില ആൾക്കാരുടെ സുന്നത്ത് അറിയുമ്പോൾ അവിടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ചില ആൾക്കാർ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്താണ് അതിന്റെ ആവശ്യം? പ്രിയപ്പെട്ടവരെ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ ഒരു ഹദീസ് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ ഇതിൽ പറഞ്ഞ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ പറഞ്ഞു. ചില പണ്ഡിതന്മാർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു വഴി സ്വീകരിക്കുന്നതിന്റെ ഉദ്ദേശം രണ്ട് വഴിയിലുള്ള ആൾക്കാർക്കും സലാം പറയാൻ വേണ്ടിയാണ്. വേറെ ചില ആൾക്കാർ പറഞ്ഞു ഇസ്ലാമിന്റെ അടയാളമായ ഈദ് ആ ഒരു സന്തോഷം ജനങ്ങളോട് അറിയിക്കാൻ വേണ്ടിയാണ്. എന്നിരുന്നാലും അല്ലാമത്തു നബവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ റൗളത്തു ത്വാലിബീനിൽ പറയുന്നു, വൈദാലം യുഅലമു സബബ്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഒരു കാര്യം സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അവനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ്, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു അലം, മറിച്ച് അവനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുറുകെ പിടിക്കുക എന്നുള്ളതാണ് അവനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് അതിന്റെ സബബ് മനസ്സിലായാലും ഇല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു വഴി സ്വീകരിച്ചിട്ടുണ്ട്. ആ ഒരു സുന്നത്ത് നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതേപോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണർത്താനുള്ളത്, പെരുന്നാൾ നമസ്കാരത്തിൽ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇമാം തിർമിദിയും ഇമാം ഇബ്നു മാജയും റഹിമഹുമുള്ള ഉദ്ധരിക്കുന്ന ഒരു അസറിൽ കാണാം, അലി റളിയല്ലാഹു അൻഹു പറയുന്നു, മിന സുന്നതി അൻ തഖ്റുജ ഇല അൽഈദ് മാശിയ, സുന്നത്തിൽപ്പെട്ടതാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയയിൽപ്പെട്ടതാണ് ഈദിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ നടന്നുകൊണ്ട് പോവുക എന്നുള്ളത്. പല ആൾക്കാരെയും നമ്മൾ കാണാറുണ്ട്, വീട്ടിന്റെ അടുത്താണ് മസ്ജിദെങ്കിലും അല്ലെങ്കിൽ മുസല്ലയെങ്കിലും അവിടേക്ക് പോവുക എന്ന് പല ആൾക്കാരും പോവാറ് വാഹനത്തിലായിരിക്കും. അതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതല്ല, മറിച്ച് സുന്നത്ത് എന്നുള്ളത് നടക്കലാണെന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമ്മൾക്ക് ആസാറുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. അടുത്തതായിട്ടുള്ള ഒരു വിഷയം പ്രിയപ്പെട്ടവരെ, പല ആൾക്കാരും ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ പല ആൾക്കാരും സംശയമായിട്ട് പറയാറുണ്ട്, എവിടെ നിന്നാണ് പെരുന്നാൾ നമസ്കാരം ഏറ്റവും അഫ്വൽ, എവിടെ വെച്ച് നമസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. قال العلامة ابن حاج المالكي السنة الماضية في صلاة العيدين أن تكون في المصلى لأن النبي صلى الله عليه وسلم قال صلاة في مسجدي هذا أفضل من ألف صلاة فيما سواه إلا المسجد الحرام ثم هو مع هذه الفضيلة العظيمة خرج صلى الله عليه وسلم وتركه. ابن الحاج المالكي رحمه الله പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുന്നാളുകളിലുള്ള സുന്നത്ത് എന്താണെന്ന് പറഞ്ഞാൽ അത് മുസല്ലയിൽ വെച്ച് നമസ്കരിക്കലാണ്, പള്ളിയിൽ വെച്ച് നമസ്കരിക്കലല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ ഈദ്ഗാഹിൽ വെച്ച് നമസ്കരിക്കലാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം തന്നെ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മദീനയിലുള്ള പള്ളിയിൽ വെച്ച് ആരെങ്കിലും ഒരു വഖ്ത് നമസ്കരിക്കുകയാണെങ്കിൽ ഒരു നമസ്കാരത്തിന് 1000 നമസ്കാരത്തിന്റെ പ്രതിഫലമുണ്ട്. ഇത് പഠിപ്പിച്ചു തന്ന പ്രവാചകൻ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കാര്യം ഒഴിവാക്കിക്കൊണ്ട് മുസല്ല സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഈദ്ഗാഹ് പോലുള്ള സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയാണ് സുന്നത്ത് എന്ന് ഇമാം ഇബ്നുൽ ഹജ്ജ് അൽ മാലിക്കി റഹിമഹുള്ള പറയുന്നതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതാണ് സഹാബികളുടെ അഭിപ്രായം, അതാണ് താബിഈങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈദ് നമസ്കാരം ഏറ്റവും അഫ്വൽ മുസല്ലയിൽ വെച്ചാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. ഇനി നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവർക്കും അറിയുന്നത് പോലെ വല്ല തടസ്സമുണ്ടെങ്കിൽ, മഴ പോലുള്ള വല്ല തടസ്സമുണ്ടെങ്കിൽ അവിടെ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഈദ് മുസല്ലയിലാക്കിയതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്താണ്? മുസ്ലിം സമുദായത്തിന്റെ ഒത്തൊരുമയാണ്. മുസ്ലിമുകളൊക്കെ ഒരു സ്ഥലത്ത് ഒരുമിച്ചു കൂടുകയും പരസ്പരം അവർ ഈദ് ആശംസകൾ നേരാൻ അല്ലെങ്കിൽ പരസ്പരം ഒന്ന് കണ്ണുമുട്ടാൻ, പരിചയം പുതുക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈദ് മുസല്ലയിൽ ആക്കണം എന്ന് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. പക്ഷേ ഇന്ന് പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്ന ആ ഒരു അവസ്ഥ അല്ല, അള്ളാഹു കാതരക്ഷിക്കുമാറാവട്ടെ, പല സ്ഥലങ്ങളിൽ നമ്മൾ കാണാറുണ്ട് ഒരു നാട്ടിൽ തന്നെ, ചെറിയൊരു നാട്ടിൽ തന്നെ 5-6 ഈദ്ഗാഹുകളാണ്. അതൊരിക്കലും പ്രിയപ്പെട്ടവരെ നല്ലൊരു രീതിയല്ല, മറിച്ച് ഒരു സുന്നത്തായി ഈദ്ഗാഹ് നടത്തുക, അവിടെ എല്ലാവരും നമസ്കരിക്കുക. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണാറുണ്ട് ചില മെമ്പറുകൾ പോലും ഇന്ന് ഹിസ്ബിയത്ത് പറയാൻ വേണ്ടി ആയിരിക്കുകയാണ്, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ വഇല അല്ലാഹിൽ മുസ്തക, അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും നല്ലത് മുസല്ലയിൽ വെച്ച് നമസ്കരിക്കലാണ്, അതല്ലാതെ മസ്ജിദുകളിൽ വെച്ച് നമസ്കരിക്കലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രീതി അതായിരുന്നു. അതേപോലെ തന്നെ ഈദിന് വേണ്ടി നമ്മൾ പോകുന്ന സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് മുസല്ലയിലേക്ക് നടന്നുകൊണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ നടന്നുകൊണ്ട് പോകുന്ന സാഹചര്യത്തിൽ തക്ബീർ പറഞ്ഞുകൊണ്ട് നടക്കൽ സുന്നത്താണ്. വീട്ടിൽ നിന്ന് നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ തക്ബീർ പറഞ്ഞുകൊണ്ട് നടക്കൽ സുന്നത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. റമളാൻ ദിവസത്തെ, റമളാനിന്റെ 30 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി നിങ്ങൾ തക്ബീർ ചെയ്യുക എന്നുള്ളത് റമളാനിന് ശേഷം അള്ളാഹു നമ്മൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന ഒരു അമലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ആസാറുകളിൽ നമ്മൾക്ക് കാണാം, كان النبي صلى الله عليه وسلم يخرج يوم الفطر صلى الله عليه وسلم فطر يوم الفطر الذي وسم عيد الفطر الذي وسم ميت لنا رغم ويكبر حتى يأتي المصلى അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സ്ഥലത്ത് എത്തുന്നതുവരെ തക്ബീർ പറഞ്ഞുകൊണ്ടേയിരിക്കും. വഹത്താ യഖ്ളിയ സ്വലാ, നമസ്കാരം കഴിയുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തക്ബീർ പറഞ്ഞുകൊണ്ടേയിരിക്കും. സയ്യിദാ ഖല സ്വലാത ഖതഅ തക്ബീർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു കഴിഞ്ഞാൽ തക്ബീർ നിർത്തും. ഈ ഒരു അസർ ഇമാം ഇബ്ന അബി ഷൈബ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നതായി നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും. എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ മുതൽ നമസ്കാരം കഴിയുന്നതുവരെ തക്ബീർ ചൊല്ലുക എന്നുള്ളത് മുസ്തഹബായ ഒരു അമലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഇവിടെ വളരെ ഗൗരവപൂർവ്വം ഉണർത്താനുള്ള ഒരു വിഷയം പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും ചെയ്യാറുണ്ട് കൂട്ടായിട്ട് ഇങ്ങനെ തക്ബീർ ചൊല്ലുന്ന ഒരു രീതി. അതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. അതേതെങ്കിലും സംഘടനയോടോ അല്ലെങ്കിൽ വ്യക്തികളോടുള്ള വിദ്വേഷമോ അല്ലെങ്കിൽ അവരോടുള്ള വെറുപ്പോ ഒന്നുമല്ല, മറിച്ച് വഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ് എന്നൊരു ചിന്ത സദാസമയം മനസ്സിലുണ്ടാവണം. ആ ഒരു ചിന്ത നമ്മൾക്ക് മനസ്സിലുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ് നമ്മൾക്ക് ഏറ്റവും ശരിയായിട്ട് തോന്നുക. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമസ്കാരം തീരുന്നതുവരെ തക്ബീർ ചൊല്ലുക എന്നുള്ളത് ഈദുൽ ഫിത്റിൽ സുന്നത്താണ്. ഇമാം ദാറുഖുത്നി റഹിമഹുല്ലാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്ന ഒരു അസറിൽ കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈദുൽ ഫിത്റിൽ ഇമാം വരുന്നതുവരെ തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു സുന്നത്ത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ഇനി പല ആൾക്കാർക്കും മനസ്സിൽ സ്വാഭാവികമായിട്ട് വരും എന്താണ് തക്ബീറിന്റെ വചനങ്ങൾ. ആദ്യമായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, തക്ബീറിന്റെ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് നിശ്ചയിച്ചു തന്നിട്ടില്ല. ഇന്ന തക്ബീറാണ് നിങ്ങൾ ചൊല്ലേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. മറിച്ച് വ്യത്യസ്തമായ സഹാബികളിൽ നിന്ന് വ്യത്യസ്തമായ രീതികളിൽ തക്ബീറിന്റെ വചനങ്ങൾ വന്നിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ തക്ബീറിന്റെ രീതി ഇമാം ഇബ്നു അബി ഷൈബ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയാറുള്ളത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തക്ബീർ പറയാറുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ രീതി ഇമാം ബൈഹഖി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ വഅജൽ അല്ലാഹു അക്ബർ അലാ മാ ഹദാന. അതേപോലെ തന്നെ സൽമാൻ അൽഖൈർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഉദ്ധരിച്ചതിന് ശേഷം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ പറയുന്നു, തക്ബീറിന്റെ വിഷയത്തിൽ വന്ന ഏറ്റവും സഹീഹായത് ഈ ഒരു അസറാണ്. എന്താണ് അദ്ദേഹം പറയാറുള്ളത്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കസീറ എന്നൊരു രീതിയായിരുന്നു സൽമാൻ അൽഖൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നത്. അപ്പൊ എന്തിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആ ഒരു രീതി വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഒരു തക്ബീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു തന്നിട്ടില്ല, മറിച്ച് സഹാബികളാണ് തക്ബീർ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ നമ്മൾ പൊതുവെ കാണാറുണ്ട് ആൾക്കാർ പറയാറുള്ളത് അല്ലാഹു അക്ബർ കബീറ അൽഹംദുലില്ലാഹി കസീറ തുടങ്ങിയ വചനങ്ങൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തക്ബീർ പഠിപ്പിച്ചു തന്നിട്ടില്ല. സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ട തക്ബീറിലും ഈ ഒരു വചനം കാണാൻ വേണ്ടി സാധിക്കുന്നതല്ല. അല്ലാഹു അക്ബർ കസീറ അല്ലാഹു അക്ബർ കബീറ അൽഹംദുലില്ലാഹി കസീറ തുടങ്ങിയ വചനങ്ങൾ. അതാരാണ് നമ്മൾക്ക് പറഞ്ഞു തന്നത്? ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഉമ്മിൽ പറയുന്നു, അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റത്തൻ വഅസീല അല്ലാഹു അക്ബർ വലാ നഅബ്ദു ഇല്ലാ ഇയാഹ് വലാ നഅബ്ദു ഇല്ലല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറയുന്നു, തക്ബീറിൽ ഇതുകൂടി പറയുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അത് ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ അഭിപ്രായമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹാബികളിൽ നിന്ന് വന്നിരിക്കുന്ന ആസാറുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കലാണ് ഏറ്റവും ഹയറ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ പുകഴ്ത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സഹാബികളുടെ വന്നിരിക്കുന്ന ആസാറുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതേപോലെ തന്നെ അടുത്തൊരു വിഷയം പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ ദിവസം ഈദുൽ ഫിത്റിന്റെ ദിവസം നമ്മൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്? അനസ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഗ്ദു യൗമൽ ഫിത്ർ ഹത്താ യാകുല തമറാതിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദുൽ ഫിത്റിന്റെ ദിവസത്തിൽ അവിടേക്ക് മുസല്ലയിലേക്ക് പോകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദുൽ ഫിത്റിന്റെ ദിവസത്തിൽ മുസല്ലയിലേക്ക് പോകുന്നതിന് മുമ്പ് തമറുകൾ ഈത്തപ്പഴങ്ങൾ തിന്നാറുണ്ടായിരുന്നു എന്ന് അനസ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരി റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈദുൽ ഫിത്റിന്റെ ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി പോകുന്നതാണ് ഏറ്റവും അഫ്വൽ. അതേപോലെ തന്നെ ഇനി പെരുന്നാളിന് നമസ്കാരത്തിന്റെ മുസല്ലയിൽ നമ്മൾ എത്തി, അതിനുശേഷം പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പെരുന്നാളിന്റെ മുമ്പോ പിമ്പോ സുന്നത്ത് നമസ്കരിക്കൽ വല്ല ശ്രേഷ്ഠതയുമുണ്ടോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഒരു ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലാ യൗമൽ ഫിത്ർ റകഅതൈൻ ലം യുസല്ലി ഖബ്ലഹുമാ ഖബ്ലഹാ വലാ ബഅദഹാ. സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പോ ശേഷമോ ഒന്നും തന്നെ നമസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പും പിമ്പും യാതൊരു സുന്നത്തായ നമസ്കാരങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. ചില ആൾക്കാർ പറയാറുണ്ട് ജുമാ നമസ്കാരത്തിന് ശേഷം സുന്നത്തില്ലേ, ഇവിടെ ഒരു ഫായിദ എന്ന രീതിയിൽ പറയട്ടെ. പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ കരുതാറുണ്ട് ജുമാ നമസ്കാരത്തിന് മുമ്പ് സുന്നത്തുണ്ട് എന്ന്. റാജിഹ ഖൗൽ അനുസരിച്ച് ജുമാ നമസ്കാരത്തിന് മുമ്പ് ജുമാഅയുടെ സുന്നത്തായിട്ടൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ജുമാ നമസ്കാരത്തിന് ശേഷമാണ് സ്ഥിരപ്പെട്ടത്. പല ആൾക്കാർ അതിലേക്ക് ഖിയാസ് ചെയ്തുകൊണ്ട് പറയും, അതിനോട് താരതമ്യം ചെയ്തുകൊണ്ട് പറയും പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം സുന്നത്തുണ്ട്, അത് തെറ്റാണ്, പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം സുന്നത്തായിട്ട് ഒന്നുമില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി വളരെ വ്യക്തമായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അടുത്ത വിഷയം, നമ്മൾ മുസല്ലയിലേക്ക് എത്തി, അതിനു മുമ്പ് നമസ്കാരം ഒന്നുമില്ല നമ്മൾ പറഞ്ഞു. ഇനി പെരുന്നാൾ നമസ്കാരം, ഇവിടെ നമ്മൾ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പെരുന്നാൾ നമസ്കാരത്തിന്റെ വിധി എന്താണ്? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ അധികമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളോട് മടുപ്പിക്കാനോ അല്ലെങ്കിൽ സമയം കൂടുതൽ എടുക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു ക്ലാസ് എന്ന രീതി നമ്മൾ ഒഴിവാക്കിയിട്ട് ചില മസലകൾ പറയുക എന്ന രീതി സ്വീകരിച്ചിരിക്കുന്നത്. പെരുന്നാൾ നമസ്കാരത്തിന്റെ വിധി എന്താണ്? ഇൽമിയായ അമാനത്തിന് വേണ്ടി ആദ്യമായിട്ട് സൂചിപ്പിക്കട്ടെ, അതിന്റെ ഹുക്കുമിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പെരുന്നാൾ നമസ്കാരം വാജിബാണോ അല്ലെങ്കിൽ സുന്നത്താണോ എന്നിങ്ങനെ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം പെരുന്നാൾ നമസ്കാരം വാജിബ് ഐനാണ്. ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും പെരുന്നാൾ നമസ്കാരം നമസ്കരിച്ചിരിക്കണം, നിർബന്ധമാണ് എന്നാണ് ഭൂരിപക്ഷ വളരെ വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളയുടെ അഭിപ്രായം, അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ അഭിപ്രായം, അതാണ് മുഹമ്മദ് ബിൻ അലി ഷൗക്കാനിയുടെ അഭിപ്രായം, അതാണ് ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളയുടെ അഭിപ്രായം. ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ ആ ഒരു അഭിപ്രായം പറയുന്നതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇമാം ഷൗക്കാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സൈലുൽ ജറാറിൽ പറയുന്നു, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാസമ ഹാദിഹി സ്വലാത ഫിൽ ഈദൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കാരം എല്ലാ ഈദുകളിലും മുറുകെ പിടിച്ചു. വലം യസ്റുഖഹ ഫി ഈദിൻ മിനൽ അയ്യാദ്, ഒരു പെരുന്നാളിന്റെ ദിവസം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ് നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല. വഅമറ അന്നാസ ബിൽ ഖുറൂജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു എന്ന് മാത്രമല്ല നമസ്കരിക്കാനും അതിലേക്ക് പുറപ്പെടുവാനും ജനങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തമാമുൽ മിന്നയിൽ പറയുന്നു, വഇദ വജബൽ ഖുറൂജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ വേണ്ടി ജനങ്ങളോട് നിർബന്ധമായും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വജബത്തി സ്വലാ, നമസ്കാരം നിർബന്ധമാണെന്ന് മനസ്സിലാക്കി തരുന്നു. മിംബാബി ഔല, എന്തായാലും അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈദ് നമസ്കാരം എന്നുള്ളത് നിർബന്ധമാണ്. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം, പുരുഷനെയും സ്ത്രീയെയും സംബന്ധിച്ചിടത്തോളം ഈദ് നമസ്കാരം നിർബന്ധമാണ്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈദ് നമസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും ഉണ്ടോ? ജാബിർ ബിൻ സമറ റളിയല്ലാഹു അൻഹു പറയുന്നു, സല്ലല്ലാഹു അലൈഹി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഈദൈൻ ബിഗൈരി അദാനിൻ വലാ ഇഖാമ. ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജാബിർ ബിൻ സമറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ രണ്ടിലധികം ഈദ് നമസ്കരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചില റിവായത്തുകളിൽ രണ്ട് ഈദ് നമസ്കരിച്ചിട്ടുണ്ട്. അവിടെയൊന്നും ബാങ്കും ഉണ്ടായിരുന്നില്ല, ഇഖാമത്തും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കുക, പെരുന്നാൾ നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കുക എന്നുള്ള ഒരു സുന്നത്തില്ല, അതേപോലെ തന്നെ ഇഖാമത്ത് കൊടുക്കുക എന്നൊരു സുന്നത്തില്ല. മാത്രമല്ല, ഷെയ്ഖ് ഇമാം സനഅനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സുബുലുസ്സലാമിൽ പറയുന്നു, പെരുന്നാൾ നമസ്കാരത്തിന് ഇഖാമത്തോ ബാങ്കോ കൊടുക്കുകയാണെങ്കിൽ അത് ബിദഅത്താണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള സാദുൽ മആദിൽ പറയുന്നു, അസ്സുന്നത്തു അല്ലാ യുഫ്അല ശൈഉ മിൻ ദാലിക്, ബാങ്കോ ഇഖാമത്തോ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ചില ഇടങ്ങളിൽ നമ്മൾ കാണാറുണ്ട് ബാങ്കും ഇഖാമത്തും കൊടുക്കാറില്ല, അവരെന്താ പറയാ, അസ്സലാത്തു ജാമിഅ എന്ന് പറയും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അടുത്തൊരു വിഷയം, പെരുന്നാൾ നമസ്കാരത്തിന്റെ രൂപം എങ്ങനെയാണ്, എങ്ങനെയാണ് നമ്മൾ പെരുന്നാൾ നമസ്കരിക്കേണ്ടത്? ഐഷ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം അബൂദാവൂദ് റഹിമഹുള്ള ഉദ്ധരിക്കുന്നു, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുകബ്ബിറു ഫിൽ ഫിത്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കരിക്കുന്ന രീതി എങ്ങനെയാണ്? ഫിൽ ഊല സബഅ തക്ബീറാത്തിൻ, ആദ്യത്തെ റക്അത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ റക്അത്തിൽ യുകബ്ബിറു സബഅ തക്ബീറാത്തിൻ, ഏഴ് തക്ബീറുകളാണ്. വഫി സാനിയത്തി, രണ്ടാമത്തെ റക്അത്തിൽ, ഖംസൻ, അഞ്ച് തക്ബീറുകളാണ്. സിവ തക്ബീറത്തൈ അർറുകൂഉ, റുകൂഇൽ പോകുന്ന തക്ബീറിന് പുറമെ ഏഴോളം തക്ബീറുകൾ ഒന്നാമത്തെ റക്അത്തിലും അഞ്ചോളം തക്ബീറുകൾ രണ്ടാമത്തെ റക്അത്തിലും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി എന്ന് പറഞ്ഞാൽ ഒന്ന് വ്യക്തമാക്കി ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ ആദ്യം നമ്മൾ കൈകെട്ടി, അതിനുശേഷം ഏഴ് തക്ബീർ, ഏഴാമത്തെ തക്ബീറിന് ശേഷമാണ് നമ്മൾ ഫാത്തിഹ ഓതേണ്ടത്. അതേപോലെ രണ്ടാമത്തെ റക്അത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം അഞ്ച് തക്ബീർ, അതിനുശേഷമാണ് നമ്മൾ ഫാത്തിഹ ഓതേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ റക്അത്തിൽ ഏഴ് തക്ബീറും രണ്ടാമത്തെ റക്അത്തിൽ അഞ്ച് തക്ബീറും, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുന്നാളിന്റെ നമസ്കാര രീതി. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പെരുന്നാൾ നമസ്കാരത്തിൽ ഓരോരോ തക്ബീറിനും നമ്മൾ കൈ ഉയർത്തേണ്ട ആവശ്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയും കൈ ഉയർത്തിയായി സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. ഇനി നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി ഓരോരോ തക്ബീർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാത്തിഹയ്ക്ക് മുമ്പാണ് എല്ലാ തക്ബീറുകളും നമ്മൾ പറയേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി. ഓരോരോ തക്ബീറുകൾക്കിടയിൽ നമ്മൾ വല്ലതും പറയേണ്ടതുണ്ടോ? ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു, കാന യസ്കുതു ബൈന കുല്ലി തക്ബീറതൈനി സക്തതൻ യസീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഈ രണ്ട് തക്ബീറുകൾക്കിടയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനങ്ങാതിരിക്കാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാറില്ല എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു. പക്ഷേ ഇമാം ബൈഹഖി റഹിമഹുള്ളയുടെ അടുക്കൽ ഇമാം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു അസർ നമ്മൾക്ക് കാണാം. ബൈന കുല്ലി തക്ബീറതൈനി ഹംദുലില്ലാഹി അസ്സ വജൽ വസനാഉൻ അലല്ലാഹ്. എല്ലാ ഈ രണ്ട് തക്ബീറുകൾക്കിടയിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തണം, അതേപോലെ തന്നെ അള്ളാഹുവിനെ സ്തുതിക്കണം. അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ രീതിയാണ്. അതുകൊണ്ട് ആരെങ്കിലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെയ്തത് പ്രവാചകന്റെ കൽപ്പന പ്രകാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്താൽ അവർക്ക് അത് ചെയ്യാം, ഒഴിവാക്കുന്ന ആൾക്കാർക്ക് ഒഴിവാക്കാം. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് നമ്മൾ നമസ്കാരത്തിൽ പ്രവേശിച്ചു, അതിനുശേഷം ഏഴ് തക്ബീറുകൾ. എല്ലാ തക്ബീറുകൾക്കിടയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ പുകഴ്ത്താറുണ്ടായിരുന്നു. ഏഴാമത്തെ തക്ബീറിന് ശേഷം നമ്മൾ ഫാത്തിഹ ഓതുക. അതിനുശേഷം സൂറത്ത് ഓതുന്നത് പ്രിയപ്പെട്ടവരെ, ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഖാഫ് വൽ ഖുർആനിൽ മജീദ് എന്ന സൂറത്തും രണ്ടാമത്തതിൽ ഇഖ്തറബത്തി സാഅത്തു വൻശഖൽ ഖമർ എന്ന സൂറത്തും ഓതിയതായിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. വേറെ ചില ഹദീസുകളിൽ ഒന്നാമത്തെ റക്അത്തിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ ഹൽ അതാക ഹദീസുൽ ഗാശിയ എന്ന സൂറത്തും ഓതിയതായിട്ട് സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ഇതാണ് സുന്നത്ത്. ആദ്യമായിട്ട് നമ്മൾ കൈകെട്ടി, അതിനുശേഷം ഏഴോളം തക്ബീറുകൾ. എല്ലാ തക്ബീറുകൾക്കിടയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാം. ഏഴാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതുക, അതിനുശേഷം ഈ സുന്നത്തിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും സൂറത്ത് ഓതുക, പിന്നെ ബാക്കിയുള്ള നമസ്കാരങ്ങൾ പോലെ തന്നെയാണ്. അതിനുശേഷം രണ്ടാമത്തെ റക്അത്തിൽ വന്നു, അതിനുശേഷം അഞ്ച് തക്ബീറുകൾ. ഈ തക്ബീറുകൾക്കിടയിൽ ദിക്റുകൾ ചെല്ലുന്ന ആൾക്കാർക്ക് ചെല്ലാം, അല്ലെങ്കിൽ ചെല്ലാതിരിക്കാം. അതിനുശേഷം ഫാത്തിഹ ഓതുക, സുന്നത്തിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന സൂറത്ത് ഓതുക, അതിനുശേഷം ബാക്കിയുള്ള നമസ്കാരം പോലെ. ഇതാണ് പെരുന്നാൾ നമസ്കാരത്തിന്റെ രൂപം, ചെറിയൊരു രീതിയിൽ. ഇനി പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പെരുന്നാൾ നമസ്കാരം ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ പറഞ്ഞല്ലോ നമസ്കാരം വാജിബാണ്. നഷ്ടപ്പെട്ടു പോയ വ്യക്തി എന്താ ചെയ്യേണ്ടത്? ഇമാം അസ ഇബ്നു അബി റബാഹ് റഹിമഹുള്ള പറയുന്നു, ആർക്കെങ്കിലും പെരുന്നാൾ നമസ്കാരം നഷ്ടപ്പെടുകയാണെങ്കിൽ രണ്ട് റക്അത്ത് അവൻ ഖളാ ആക്കിക്കൊണ്ട് നമസ്കരിക്കണം, അല്ലെങ്കിൽ രണ്ട് റക്അത്ത് നമസ്കരിക്കണം എന്ന് അസ റഹിമഹുള്ള പറയുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഖാല അൽ അല്ലാമത്തു വലിയുല്ലാഹി ദഹ്ലവി, ഇമാം വലിയുല്ലാഹി ദഹ്ലവി റഹിമഹുള്ള പറയുന്നു, ഹാദാ ഹുവൽ മദ്ഹബു ശാഫിഈ, ഹാദാ ഹുവ മദ്ഹബു ശാഫിഈ, ഇതാണ് ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ അഭിപ്രായം. ഇന്ന റജുല ഇദാ ഫാതഹു അൽ ഈദ് സല്ലാ റകഅതൈൻ, ആർക്കെങ്കിലും പെരുന്നാൾ നമസ്കാരം നഷ്ടപ്പെടുകയാണെങ്കിൽ രണ്ട് റകഅത്ത് അവൻ നമസ്കരിക്കണം. ഹത്ത യുദ്രിക ഫളീലത സലാത്തുൽ ഈദ്, എന്നാൽ അവന് പെരുന്നാൾ ദിവസത്തിന്റെ ആ നമസ്കാരത്തിന്റെ മഹത്വം കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തൊരു കാര്യം, പല പള്ളികളിലും സംഭവിക്കാറുണ്ട് ചില ഇമാമുമാർ തക്ബീറുകൾ മറന്നുപോകും. അപ്പൊ പൊതുജനങ്ങളെ ചില ആൾക്കാരെ നമ്മൾ കാണാം, വളരെയധികം അവരൊക്കെ പറയും ആകെയുള്ള ഒരു നമസ്കാരമല്ല അതിന്റെ തക്ബീറുകൾ മറന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയത്തിൽ എന്താണ് ശരിയാക്കേണ്ട നിലപാട്? ആരെങ്കിലും പെരുന്നാൾ നമസ്കാരത്തിലെ തക്ബീറുകൾ ഒഴിവാക്കിയാൽ അത് മനഃപൂർവ്വമാവട്ടെ അല്ലെങ്കിൽ മറന്നുപോയിക്കൊണ്ടാവട്ടെ, അവന്റെ നമസ്കാരം ബാത്തിലാവുകയില്ല. മനഃപൂർവ്വം ഒരാൾ ഒഴിവാക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അവൻ ഒഴിവാക്കിയവനായി. ഒരാൾ മറന്നുപോയിട്ടാണെങ്കിൽ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറവി എന്നുള്ളത് അവനെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. അതുകൊണ്ട് ഈ തക്ബീറുകൾ ആരെങ്കിലും ഒഴിവാക്കിയാൽ ഒരിക്കലും അവന്റെ നമസ്കാരം ബാത്തിലാവുകയില്ല. അതേപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിലുള്ള ഒരു സുന്നത്താണ് ഖുതുബ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന വലിയൊരു സുന്നത്താണ്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഷഹിദ്തുൽ ഈദ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്ർ വ ഉമർ വ ഉസ്മാൻ റളിയല്ലാഹു അൻഹും ഫകുല്ലുഹും കാനൂ യുസല്ലൂന ഖബ്ല അൽ ഖുതുബതി. ഞാൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാനിന്റെയും റളിയല്ലാഹു അൻഹും അവരുടെയൊക്കെ പിറകിൽ ഞാൻ ഈദ് നമസ്കരിച്ചിട്ടുണ്ട്. അവരൊക്കെ ഖുതുബക്ക് മുമ്പ് നമസ്കരിക്കാറുള്ള പതിവായിരുന്നു എന്ന് ഇമാം അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ജുമാ നമസ്കാരം പോലെയല്ല. ജുമാക്ക് ആദ്യം ഖുതുബയും പിന്നെ നമസ്കാരവുമാണ്. പെരുന്നാൾ നമസ്കാരത്തിൽ ആദ്യം നമസ്കാരവും പിന്നെ ഖുതുബ എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലി. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം നമസ്കരിക്കുക, അതിനുശേഷം ഖുതുബ പറയുക. ജുമുഅ പോലെ ആദ്യമായിട്ട് പെരുന്നാൾ നിസ്കരിച്ച വ്യക്തി മർവാൻ ഇബ്നുൽ ഹകം ഇബ്നു അബിൽ ആസ് എന്ന് പറയുന്ന അമവി കാലഘട്ടത്തിലെ ഒരു പണ്ഡിതനാണ്. ആ ഒരു രീതി ഒരിക്കലും ശരിയല്ല, അത് അദ്ദേഹം ചെയ്തതാണ്. അങ്ങനെ ചെയ്യുക എന്നുള്ളത് ബിദഅത്താണെന്ന് വലിയുള്ളാഹി ദഹലവി പോലെയുള്ള പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പല പള്ളികളും നമ്മൾ കാണാറുണ്ട്, പെരുന്നാൾ ഖുതുബ രണ്ട് ഖുതുബകളാണ് നടത്താറുള്ളത്. ഇത് എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല, മറിച്ച് പെരുന്നാൾ ഖുതുബ ഒരൊറ്റ ഖുതുബ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. അതേപോലെ തന്നെ പെരുന്നാൾ ഖുതുബയിൽ ഇരിക്കുക എന്നുള്ളത് വാജിബായ ഒരു കാര്യമല്ല. ഇരിക്കുന്ന ആൾക്കാർക്ക് ഇരിക്കാം, ഇരിക്കാത്ത ആൾക്കാർക്ക് ഇരിക്കേണ്ട. പക്ഷേ ഇരിക്കലാണ് ഏറ്റവും ഉത്തമം. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് പറയുന്ന മജ്ലിസ് ആവുമ്പോൾ അവിടെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ മലക്കുകൾ നമ്മെ സംബന്ധിച്ച് പറയും. അതുകൊണ്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം. പക്ഷേ ജുമുഅ ഖുതുബ പോലെ ഇരിക്കുക എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമല്ല. അബ്ദുല്ലാഹി ഇബ്നു സായിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നു, ഷഹിദ്തുൽ ഈദ മഅ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഈദ് നമസ്കരിച്ചു. ഫലമ്മാ ഖള സ്വലാ, നമസ്കാരം കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നാ നഖ്തുബ്, നമ്മൾ ഇപ്പോൾ ഖുതുബ പറയും. ഫമൻ അഹബ്ബ അൻ യജ്ലിസ ഫലിയജ്ലിസ്, ആർക്കെങ്കിലും ഖുതുബക്ക് ഇരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇരിക്കാം. വമൻ അഹബ്ബ അൻ യദ്ഹബ ഫലിയദ്ഹബ്, ആർക്കെങ്കിലും പോവാൻ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് പോകാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഈ ഖുതുബയെ സംബന്ധിച്ചിടത്തോളം ഇരിക്കുന്ന ആൾക്കാർക്ക് ഇരിക്കാം, ഇരിക്കണം എന്ന് നിർബന്ധമില്ല. ഇരിക്കാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകാം. പക്ഷേ എൽമിന്റെ ഒരു മജ്ലിസ് ആയതിന്റെ പേരിൽ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. അതേപോലെ തന്നെ ഒരു വിഷയം, പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ആശംസകൾ നേരുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാറുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നൊരു സുന്നത്ത് ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം പരസ്പരം ആശംസകൾ നേരുന്നതായി ഒരു ഹദീസുകളിലോ ആസാറുകളിലോ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതല്ല. പക്ഷേ സഹാബികളിൽ നിന്ന് അത്തരത്തിലുള്ള പതിവുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ജുബൈർ ബിൻ നുഫൈർ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂ ഉമാമത്ത് അൽബാഹിലി, സുദൈ ബിൻ അജ്ലാൻ റളിയല്ലാഹു അൻഹു, അവരെ പോലുള്ള സഹാബികൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഈദ് നമസ്കാരത്തിന് ശേഷം പരസ്പരം തഖബ്ബലല്ലാഹു മിന്ന വമിൻകും എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ആ ഒരു രീതി നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പറയാറുണ്ടായിരുന്നു, ഞാൻ ഒരാളോട് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങില്ല, പക്ഷേ ഇങ്ങോട്ട് ആരെങ്കിലും എന്നോട് ആശംസ നേർന്നാൽ ഞാൻ അവനെ തിരിച്ചു മറുപടി പറയുമെന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പറയാറുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ചെയ്താൽ അവന്റെ മാതൃകയെ സ്വീകരിക്കാൻ പറ്റിയ പണ്ഡിതന്മാരുണ്ട്. ഇനി ആരെങ്കിലും ഒഴിവാക്കുകയാണെങ്കിൽ അവന്റെ മാതൃകയെ സ്വീകരിക്കാൻ വേണ്ടി പറ്റിയ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളിൽ നമ്മൾ കടുംപിടുത്തം കാണിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. വേറെ ചില സഹോദരന്മാരെ നമ്മൾ കാണാറുണ്ട്, നമ്മുടെ നാട്ടിൽ പതിവായി പറയുന്ന ചില രീതികളുണ്ട്, ആ രീതികളൊക്കെ തെറ്റാണ്, അതൊന്നും പറയാൻ വേണ്ടി പാടില്ല, തഖബ്ബലല്ലാഹു മിന്ന വമിൻകും എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ എന്നൊക്കെ പറഞ്ഞ് സ്ട്രോങ് ആക്കുന്ന ചില സഹോദരന്മാരുണ്ട്. അവരോട് ഉണർത്താനുള്ളത്, ശരീഅത്തിന് എതിരാവാത്ത ഏത് പദങ്ങളും ആശംസകൾ നേരാൻ വേണ്ടി നമ്മൾക്ക് പറയാം, പക്ഷെ ഏറ്റവും അഫ്വല് തഖബ്ബലല്ലാഹു മിന്ന വമിൻകും എന്ന പദം നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കലാണ് എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഉണർത്താനുള്ള ചില ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ. ഇത്രയും സ്പീഡ് ആയിക്കൊണ്ട് ഞാൻ പറയാനുള്ള കാരണം, നമ്മൾ പെട്ടെന്ന് അൽഹംദുലില്ലാഹ് ചില കാര്യങ്ങൾ മനസ്സിലാക്കുക, ബാക്കിയുള്ള വിഷയങ്ങൾ ഇനിയും പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇത്രയും സ്പീഡിൽ ഞാൻ പറഞ്ഞത് ഏകദേശം എല്ലാ വിഷയങ്ങളും ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ ഹഖ് മനസ്സിലാക്കാനും ദീനിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവും. അവസാനമായി ഉണർത്താനുള്ള ഒരു വിഷയം, നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രചാരണത്തിൽ ഒരു കാണുന്ന ഒരു വിഷയമാണ് പെരുന്നാൾ ദിവസമായാൽ സുന്നത്തുകൾക്കെതിരായി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അധികരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ പെട്ടെന്നൊന്ന് സൂചിപ്പിച്ചു പോകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും പെരുന്നാൾ ദിവസമായാൽ താടി പഠിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയതാണ് താടി പഠിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഹറാമുകൾ പെരുന്നാൾ ദിവസം നമ്മൾ ചെയ്യരുത്. അള്ളാഹു ആഘോഷിക്കാൻ വേണ്ടി നമ്മൾക്ക് നൽകിയ ദിവസം ശറഇയായ അള്ളാഹു നിശ്ചയിച്ചു തന്നിരിക്കുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആഘോഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, പല സഹോദരന്മാരും മുടി ക്രോപ്പ് ചെയ്യാറുണ്ട്. അതൊരിക്കലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അനുവദിക്കുന്നതല്ല, അത് ഹറാമാണ്. മുടി മുറിക്കുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഒരുപോലെ മുറിക്കണം എന്നാണ് പരിശുദ്ധമായ ദീനിന്റെ അധ്യാപനം. മൂന്നാമത്തെ വിഷയം, പല പുരുഷന്മാരെയും നമ്മൾ കാണാറുണ്ട് അന്യ സ്ത്രീകളെ അല്ലെങ്കിൽ ചെറിയ പെൺകുട്ടികളെ, ഗേൾസിനെ ഒക്കെ അവര് കൈ കൊടുക്കാറുണ്ട്, മുസാഫഹത്ത് ചെയ്യാറുണ്ട്. അതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യമല്ല, മാത്രമല്ല അത് ഹറാമാണ്. അതേപോലെ തന്നെ വസ്ത്രത്തിൽ കുഫ്ഫാറുകളെ പിന്തുടരുന്ന ഒരു രീതി മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ ഇന്നുണ്ട്, അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്കിടയിൽ ഇന്നുണ്ട്. കാഫിരീങ്ങൾ എങ്ങനെയാണ് വസ്ത്രം ധരിക്കുന്നത്, അവർ ധരിക്കുന്നത് പോലെ ധരിക്കുക. അള്ളാഹു നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഒരു ദിവസം, പ്രിയപ്പെട്ടവർ, ഇത്തരത്തിലുള്ള മോശത്തരങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുക. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എത്രയോ സ്ത്രീകളെ നമ്മൾ കാണാറുണ്ട് ശറഇന് വിരുദ്ധമായ വസ്ത്രം ധരിക്കും. ചില സ്ത്രീകൾ തട്ടം വേണ്ടതുപോലെ കുത്തുകയില്ല. പറയുക എന്താ, പെരുന്നാളല്ലേ, ആഘോഷമല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് നൽകിയിരിക്കുന്ന ആഘോഷം, പ്രിയപ്പെട്ടവര്, അത് എങ്ങനെ ആഘോഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യാതൊരു കാരണവശാലും ശറഇന് എതിരായി കൊണ്ടുള്ള രീതിയിൽ ആഘോഷം അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല. അതേപോലെ തന്നെ ചില സ്ത്രീകൾ സുഗന്ധം പൂശിക്കൊണ്ട് രാവിലെ പള്ളികളിലേക്ക് വരും. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചതല്ല. അത്തരത്തിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഷെയ്ത്താൻ അവരുടെ പിറകിലുണ്ട്. ചില റിവായത്തുകളിൽ വന്നതുപോലെ അവർ വ്യഭിചാരികളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കുക. അതേപോലെ തന്നെ പെരുന്നാൾ ദിവസം വളരെ സർവ്വസാധാരണമായി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ജമാഅത്ത് നമസ്കാരങ്ങളുടെ വിഷയത്തിൽ പല ആൾക്കാരും ശ്രദ്ധ കാണിക്കൂല. ജമാഅത്ത് നമസ്കാരമൊക്കെ ഒഴിവാക്കും, തോന്നുന്നത് പോലെ നമസ്കരിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഹറാമായ കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കുക. നല്ല രീതിയിൽ അള്ളാഹു നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഈദുൽ ഫിത്റിന്റെ ദിവസം അള്ളാഹുവിന് തൃപ്തിയാവുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താനും അതിന്റെ അഹ്കാമുകളൊക്കെ ദീനനുസരിച്ച് ചെയ്യാനും ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ പഠിക്കുവാനും മനസ്സിലാക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.